السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിച്ചിരുന്നു. അതിൽ അവിടുന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ കാലഘട്ടത്തിൽ ജനിച്ചവർ സന്തോഷിക്കുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. കാരണം അല്ലാഹു നിങ്ങളെ ഈ കാലഘട്ടത്തിൽ ജനിപ്പിച്ചുകൊണ്ട് മസീഹെ മൗഊദിന്റെ കാലഘട്ടം കാണാൻ സാധിച്ച ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുന്നവരാക്കി തീർത്തിരിക്കുന്നു. ഈ കാലഘട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് എത്രയധികം സമൂഹങ്ങൾ ലോകത്ത് നിന്ന് കടന്നുപോയി. ആശയം ഇത് തന്നെയായിരുന്നു. അതിനെ ഞാൻ എന്റെ വാക്കുകളിൽ വിവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാം അഹമ്മദികൾ തീർച്ചയായും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെട്ടവരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരായി മാറി. മസീഹെ മൗഊദിന്റെ കാലഘട്ടം ലഭിച്ചിട്ടും ബൈഅത്ത് ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കാത്ത നിർഭാഗ്യവാന്മാരിൽ ഉൾപ്പെട്ടവരല്ല. എന്നല്ല, ചില നിർഭാഗ്യവാന്മാർ ഇത്തരത്തിലും ഉണ്ട്. അവർ എതിർപ്പിൽ മുൻപന്തിയിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ സത്യാത്മാവിന്റെ മാർഗദർശനം നിഷേധിക്കപ്പെട്ട് വഴിതെറ്റി ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഈ കാര്യത്തിന് നാം അള്ളാഹുവിനെ എത്ര തന്നെ നന്ദി രേഖപ്പെടുത്തിയാലും അത് കുറവായിരിക്കും. അവൻ നമ്മെ ശരിയായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകി നമുക്ക് ജീവിതത്തിന്റെ വിവിധ അവസരങ്ങളിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കും ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഹാരം താനയച്ച ഇമാമിലൂടെ നൽകുകയുണ്ടായി. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ലിഖിതങ്ങളിലും പ്രസംഗങ്ങളിലും സദസ്സുകളിലും ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കാറുണ്ടായിരുന്നു. ചിലത് നമുക്ക് സഹാബാക്കളുടെ റിവായത്തുകളിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ ഈ കാര്യത്തിൽ നമ്മുടെ മേൽ ഏറ്റവും വലിയ ഔദാര്യം ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ്. അദ്ദേഹം തന്റെ ഖുതുബകളിലും പ്രസംഗങ്ങളിലും ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ച കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. അത് പൊതുവിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു സ്വയം കണ്ടതോ കേട്ടതോ അല്ലെങ്കിൽ അടുത്തുള്ള സഹാബാക്കൾ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തതോ ആണ്. കാരണം ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ കാര്യങ്ങളും റിവായത്തുകളും ഖുതുബകളിൽ വിവരിക്കുന്നു. അത് മുഖേന എനിക്കൊരുപാട് കത്തുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഉദാഹരണങ്ങൾ അടങ്ങിയ സംഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ ഖുതുബയും. ഒരു ഖുതുബയിൽ ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വിവരിച്ചു. ഹർത്താലുകളും സ്ട്രൈക്കുകളും അനുവദനീയമാണോ അതോ അല്ലേ? ഈ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായി ഈ കാര്യം കൂടി നോക്കേണ്ടതാണ്. ഹർത്താലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അതിതാണ്, അവകാശങ്ങൾ നൽകപ്പെടുന്നില്ല. ഭൗതിക വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ ഉടമസ്ഥർ തൊഴിലാളികളോട് അവകാശം നൽകുന്നില്ല. പിന്നീട് തൊഴിലാളിക്ക് അവസരം ലഭിക്കുമ്പോൾ ഉടമസ്ഥന്റെ അവകാശവും നിറവേറ്റാറില്ല. ഒരസ്വസ്ഥത ഉണ്ടാകുന്നു. ചിലപ്പോൾ ഭരണകൂടം പൊതുജനങ്ങളോട് അവകാശം നൽകുകയില്ല. ചിലപ്പോൾ പൊതുജനങ്ങൾ ഭരണകൂടത്തിന്റെ അവകാശം നൽകാറില്ല. ഉടമസ്ഥരും ഭരണകൂടവും അവകാശം നൽകാതിരിക്കുമ്പോൾ വ്യക്തമാണ് ഒരു പ്രതിപ്രവർത്തനം നടക്കും. എന്നാൽ തൊഴിലാളികളും പൊതുജനങ്ങളും അവകാശം നിറവേറ്റുന്നില്ല എങ്കിൽ അവരുടെ മേൽ ഫലപ്രയോഗം ഉണ്ടാകുന്നു. ഭൗതിക ജോലിയിലുള്ള ഒരു ശൈത്താനിക ചാക്രിക പ്രവർത്തനമാണ് ഇത്. അതിൽ മനുഷ്യൻ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക അധ്യാപനം ഇതാണ്: നിങ്ങൾ പരസ്പരം അന്യരാകാതിരിക്കുക, മറിച്ച് പരസ്പരം സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കി തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ പരിശ്രമിക്കുക. അങ്ങനെയാണ് എങ്കിൽ വ്യവസ്ഥിതി അത് ഭൗതിക വ്യവസ്ഥിതിയായിരുന്നാലും തകരാറാവുകയില്ല. ഇതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെയും ഇസ്ലാമിക സംസ്കാരത്തിന്റെയും ചുരുക്കം. ഇത് കേവലം ഇസ്ലാമിക ഭരണകൂടവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല, മറിച്ച് പൊതുവായ ഭൗതിക ഭരണകൂടത്തിലും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. അവകാശം നേടേണ്ട അവസരം വരുമ്പോൾ സ്ട്രൈക്കിന് പകരം, ഹർത്താലുകൾക്കു പകരം, നിയമലംഘന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അനുവദനീയമായ നിയമമാർഗങ്ങൾ അവലംബിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സംസ്കാരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഭരണം അതിന്റെ അടിസ്ഥാനം സ്നേഹത്തിലും നീതിയിലുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശം നേടുന്നതിനും നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ മാർഗം അവലംബിക്കേണ്ടതാണ്. ഇത് കാരണം ആണ് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് എപ്പോഴെങ്കിലും സ്ട്രൈക്ക് ഉണ്ടായാൽ, ഏതെങ്കിലും അഹമ്മദി അതിൽ പങ്കെടുത്താൽ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം അയാൾക്ക് കഠിനമായ ശിക്ഷ നൽകുമായിരുന്നു. അയാളോട് നീരസം പ്രകടിപ്പിക്കുമായിരുന്നു. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഹർത്താലുകളും സ്ട്രൈക്കുകളും ബന്ധുകളും നടക്കുന്നുണ്ട്. അവിടെ ശൈത്താനിക ശക്തികൾ പ്രവർത്തിക്കുന്നുവെന്നല്ലാതെ പൊതുവിൽ പൊതുജനങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഇടയിൽ പരസ്പരം കടമകൾ നിറവേറ്റാത്തതു കാരണം അസ്വസ്ഥതകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഭരണകൂടം നീതിയിൽ അധിഷ്ഠിതമായ ഭരണമാണ് നടത്തുന്നത് എങ്കിൽ ശൈത്താനിക ശക്തികൾക്ക്, കുഴപ്പം ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ കുഴപ്പം ഉണ്ടാക്കുന്ന പുറത്തുനിന്നുള്ളവർക്ക് അവസരം ലഭിക്കുകയില്ല. കാരണം പൊതുജനങ്ങളോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും മൗലവിക്കോ, ഏതെങ്കിലും കുഴപ്പക്കാരനോ, ഏതെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നവനോ, കലാപകാരിക്കോ ഇവരുടെയൊന്നും പിന്നിൽ ജനങ്ങൾ പോവുകയില്ല. അല്ലാഹു മുസ്ലിം ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാന്, ഇവരുടെ ഭരണകൂടത്തിന് ബുദ്ധി നൽകുമാറാകട്ടെ. അവർ തങ്ങളുടെ പ്രജകളോടുള്ള കടമ നിറവേറ്റുന്നവരായി തീരട്ടെ. അതുപോലെ ഓരോ അഹമ്മദിയും ദുആയോടൊപ്പം അഥവാ എവിടെയെങ്കിലും നിർബന്ധപൂർവം പങ്കെടുപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും നിർബന്ധിതാവസ്ഥയിൽ ആരും തന്നെ സമ്പത്തിന് നഷ്ടം വരുന്ന, ഭരണകൂടത്തിന്റെ ധനത്തിന് നഷ്ടം വരുന്ന, ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഏതു മനുഷ്യനും ഏതു ജോലിയുമായി ബന്ധപ്പെട്ട ആളാണെങ്കിലും അഥവാ അയാൾ തന്റെ ജോലിയിൽ താൽപര്യം കാണിക്കുന്നുണ്ട് എങ്കിൽ തന്റെ മുഴുവൻ കഴിവുകൾ കൊണ്ടും അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരടിസ്ഥാന കാര്യമാണ്. ഇത് വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹസ്രത്ത് മുസ്ലിം മൗദ് ഉദാഹരണം നൽകുകയുണ്ടായി. അഥവാ ആരെങ്കിലും സൈനികനോ ജനറലോ അധ്യാപകനോ ജഡ്ജിയോ വക്കീലോ കച്ചവടക്കാരനോ അസംബ്ലിയിലെ സെക്രട്ടറിയോ സ്പീക്കറോ ഭരണകൂടത്തിന്റെ മന്ത്രിയോ ആരായിരുന്നാലും ആരാണോ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്യുന്നത്, ഹൃദയം കൊണ്ട് ജോലി ചെയ്യുന്നത്, സമയം നൽകുന്നത്, വൈകുന്നേരം തളർന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, മുഴുവൻ ദിവസത്തെയും തിരക്കും ജോലിഭാരവും നമ്മുടെ നടുവൊടിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ നാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കുമ്പോൾ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക എന്താണ്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇതാണ്. ഈ എല്ലാ ജോലികളും ലോകത്തിലെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നു. എന്നാൽ ഈ ജോലികൾ എല്ലാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെക്കാളും ഉന്നതമായ നിലയിൽ ചെയ്തതായി കാണാൻ സാധിക്കും. അവിടുന്ന് ജഡ്ജിയായിരുന്നു, അവിടുന്ന് അധ്യാപകനുമായിരുന്നു, അങ്ങ് മറ്റു ഭരണപരമായ നിർബന്ധ കടമകളും ചെയ്യുമായിരുന്നു. കാരണം ഭരണകൂടത്തിന്റെ തലവനായിരുന്നു. നിയമം നടപ്പിൽ വരുത്തുമായിരുന്നു, നിയമത്തിന്റെ വിശദീകരണം നൽകുമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അവിടുന്ന് വീട്ടിലെ ജോലികളും ചെയ്യുമായിരുന്നു, ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. അവിടുന്ന് ഒരിക്കൽ പോലും, ഞാൻ വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് വീട്ടിൽ നിന്നെ സഹായിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ അല്പം വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോടുള്ള കടമകളും നിറവേറ്റുമായിരുന്നു, ഇത്ര ശ്രദ്ധയോടുകൂടി നിറവേറ്റുമായിരുന്നു. ഓരോ ഭാര്യയും വിചാരിച്ചിരുന്നത്, ഞാനാണ് അങ്ങയുടെ ശ്രദ്ധയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുപോലെ ഭാര്യയും ഒന്നല്ല, മറിച്ച് അങ്ങേക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു. 9 ഭാര്യമാർ ഉണ്ടായിരുന്നിട്ടും ഒരു ഭാര്യ പോലും എന്നിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്ന വിധത്തിൽ ചിന്തിച്ചിരുന്നില്ല. അസർ നമസ്കാരത്തിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു, എല്ലാ ഭാര്യമാരുടെയും വീട്ടിൽ ഒന്ന് കറങ്ങി വരുമായിരുന്നു, അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ചിലപ്പോൾ വീട്ടിലെ ജോലികളിൽ അവിടുന്ന് അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ വിവരിച്ച ഈ ജോലികൾ കൂടാതെയും അങ്ങേക്ക് ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെയും അനേകം ജോലികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. അങ്ങയുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നതായിട്ടുണ്ടായിട്ടില്ല. എന്നാൽ അവിടുന്നും ആ രാജ്യത്ത് തന്നെയാണ് വസിച്ചത്. ഏതൊന്നിനെ കുറിച്ചാണോ, അത് മലേറിയയുടെ രോഗത്തിന്റെ രാജ്യമാണ് എന്ന് പറയപ്പെടുന്നത്. കാരണം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ തങ്ങളുടെ അലസതയുടെ കാരണം, ജോലി ചെയ്യാതിരിക്കാനുള്ള കാരണം ആ പ്രദേശത്ത് താമസിക്കുന്നതിന് പറയുന്നു. മലേറിയയുടെ പ്രദേശമാണിത്. ഒരുപാട് അലസതകൾ ഉണ്ടാകും, രോഗമുണ്ടാകും. അതുകൊണ്ടാണ് അവിടുന്ന് ഈ ഉദാഹരണം നൽകിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജോലിയെല്ലാം ചെയ്യുമായിരുന്നു, വീട്ടിലെ ജോലിയും ചെയ്യുമായിരുന്നു. അദ്ദേഹവും അതേ പ്രദേശത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്, എവിടെയാണോ മലേറിയ ഉള്ളത്. അതുകൊണ്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ആളുകൾ ചില ഒഴിവഴിവുകൾ പറയുന്നു, ഞങ്ങളുടെ അലസതയ്ക്ക് ഇതാണ് കാരണം, ജോലി ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാണ്, ഈ രോഗം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസിച്ചിരുന്ന സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പിന്നീട് ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബം ആയിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജോലിയുടെ അവസ്ഥ ഇതായിരുന്നു. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അങ്ങയെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുമായിരുന്നു. കണ്ണു തുറക്കുമ്പോഴും അവിടുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്രയധികം അധ്വാനവും പ്രയത്നവും ഉണ്ടായിട്ടും ഏതെല്ലാം സഹോദരന്മാരാണോ അങ്ങയുടെ ഗ്രന്ഥങ്ങളുടെ പ്രൂഫ് നോക്കുന്നതിൽ പങ്കാളികളായിക്കൊണ്ടിരുന്നത്, അവിടുന്ന് അവരുടെ ജോലിയെ ഇത്രമാത്രം വിലമതിക്കുമായിരുന്നു. അഥവാ ഇഷായുടെ സമയത്തും അവർ വിളിച്ചാൽ ഹുസൂർ ഞാൻ പ്രൂഫ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് കട്ടിലിൽ നിന്നെഴുന്നേറ്റ് വാതിൽ വരെ ചെല്ലുകയും വഴിയിൽ വെച്ച് ജസാക്കല്ല താങ്കൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പല പ്രാവശ്യം പറയുകയും ചെയ്യും. എന്നാൽ ആ ജോലി, അതായത് പ്രൂഫ് റീഡിംഗ് എടുക്കുന്നവർ ചെയ്യുന്ന ജോലി, അവിടുന്ന് സ്വയം ചെയ്യുന്ന ജോലിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ആയിരുന്നില്ല. ചുരുക്കത്തിൽ ഇത്രയധികം ജോലി ചെയ്യുന്ന ശീലം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരുന്നു. രോഗം കാരണം ചിലപ്പോൾ അങ്ങേക്ക് ഉലാത്തേണ്ടതായി വരുമായിരുന്നു. എന്നാൽ ആ അവസ്ഥയിലും അവിടുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നടക്കാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ ഏതെങ്കിലും മസ്അലകളെ കുറിച്ച് പറയും, ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ മലേറിയയുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആളായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, നാം നമ്മുടെ അലസതയെ നമ്മുടെ രോഗങ്ങളിലേക്ക് ചേർത്ത് പറയരുത്. അതാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് അലസത കാണിക്കുന്ന ആളുകൾ ഈ കാരണം കൊണ്ട് തങ്ങളുടെ നിർബന്ധ കടമകളിൽ വീഴ്ച വരുത്തുന്നു. അവർക്ക് ശരീരത്തെ ബാധിക്കുന്ന മലേറിയ അല്ല, മറിച്ച് ഹൃദയത്തിന്റെ മലേറിയ ആണ്. അഥവാ അവർ തങ്ങൾ അധ്വാനിക്കണമെന്ന് തീരുമാനിച്ചാൽ എല്ലാ അലസതയും ദൂരീകരിക്കപ്പെടും. ഇപ്പോൾ മലേറിയ ബാധിച്ച പ്രദേശങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇവിടെയും യൂറോപ്പിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ, അവരിലും അത്തരക്കാർ ഒരുപാട് പേർ ഉണ്ട്. അവർ വീടുകളിൽ മുഴുവൻ സമയവും വെറുതെ ഇരിക്കുന്നവരോ ടി വി കാണുന്നവരോ ആണ്, അല്ലെങ്കിൽ ഭാര്യമാരുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കുട്ടികളോട് ഈ വിധത്തിൽ പെരുമാറുന്നു. കുട്ടികളും വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. ഇതൊന്നും രോഗമല്ല, കാരണം ഇതായിരിക്കും രോഗിയാണ്. ഇത് രോഗമല്ല, മറിച്ച് അലസതയും മടിയുമാണ്. കാരണം ഇവിടെ ഒരു ചിന്തയുടെയും ആവശ്യമില്ല, ജീവിത ചിലവിന്റെ ഒരു ചിന്തയും വേണ്ട. കാരണം ഏതെങ്കിലും കാരണം പറഞ്ഞ് ചിലവിനുള്ള അലവൻസ് ലഭിക്കുന്നു, അതുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. ഈ അലസതയും മടിയും ഇവിടെ താമസിക്കുന്നവർ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. പിന്നീട് ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശം സുരക്ഷിതമാക്കി വെക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, അതായത് അവളുടെ വിവാഹം നടക്കുമ്പോൾ അവൾക്ക് ഹക്ക് മഹർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അത് നൽകേണ്ടതാണ്. ചിലർ വിചാരിക്കുന്നു തലാഖിന്റെയോ വേർപെടലിന്റെയോ അവസരത്തിൽ മാത്രം ഹക്ക് മഹർ നൽകിയാൽ മതി. എന്നാൽ ഈ തുക, അതായത് ഹക്ക് മഹറിന്റെ ലക്ഷ്യം എന്താണ്? ഹക്ക് മഹറിന്റെ ലക്ഷ്യം ഈ തുക സ്ത്രീയുടെ കൈവശം ഉണ്ടാവുകയും ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ചിലവുകൾ അവൾക്ക് വന്നാൽ, അത് അവൾക്ക് ഭർത്താവിനോട് ചോദിക്കാൻ വൈമനസ്യമുണ്ടാവും എങ്കിൽ, ലജ്ജ തോന്നുമെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് ചിലവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് അത്തരം ആവശ്യമുണ്ടാകും, ആ അവസരത്തിൽ ഒരുപക്ഷെ ഭർത്താവിനും അത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ആ അവസരത്തിൽ അഥവാ സ്ത്രീയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അത് അവൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അഥവാ ഹക്ക് മഹർ നൽകുന്നില്ല എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മറ്റനേകം കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണമായി, ആരെയെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ബന്ധുവിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോടത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തുക ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വന്തം തന്റെ ആവശ്യത്തിനോ പെട്ടെന്നുള്ള ആവശ്യത്തിനോ തന്റെ ഇഷ്ടത്തിനനുസരിച്ചോ ചിലവ് ചെയ്യാൻ എന്തെങ്കിലും തുക ഉണ്ടായിരിക്കേണ്ടതാണ്. ചില ഭർത്താക്കന്മാർ, ഹക്ക് മഹറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്ത്രീകൾ അവർ സ്വയം സമ്പാദിക്കുന്നത്, അതിലും അവർ വിലക്കുകൾ ഏർപ്പെടുത്തുന്നു. നീ എന്നോട് ചോദിക്കാതെ ചിലവ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ എല്ലാ വരുമാനവും എനിക്ക് തരിക. അതിൽ നിന്ന് ഇത്ര ഭാഗം എന്റെ പക്കൽ വരേണ്ടതാണ്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരേണ്ടതാണ്. ഇത് പൂർണ്ണമായും നിഷിദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ചില ദരിദ്ര കുടുംബങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഇതും ഒരാചാരമാണ്. ദരിദ്ര രാജ്യങ്ങളിൽ മാതാപിതാക്കൾ വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്വയം ഹക്ക് മഹർ വാങ്ങുന്നു. പെൺകുട്ടിക്ക് ഒന്നും നൽകുകയില്ല. അവളുടേത് ശൂന്യമായ കൈകളായിരിക്കും. ഇതും തെറ്റായ കാര്യമാണ്. ഇത് പെൺകുട്ടികളെ വിൽക്കുന്നതിന് തുല്യമായ കാര്യമാണ്. ഇതിനെ ഇസ്ലാം ശക്തമായി എതിർക്കുന്നു. അതുപോലെ തന്നെ ചില സമയത്ത് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഹക്ക് മഹർ മാപ്പാക്കി നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനും ചില നിബന്ധനകൾ ഉണ്ട്. അവരുടെ കൈകളിൽ നൽകി അവരോട് ചോദിക്കണം എന്നല്ല. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു അതുപോലെ മറ്റു ചില ഇമാമിയങ്ങളുടെയും മഹാത്മാക്കളുടെയും വിധി ഇതാണ്. സ്ത്രീകൾക്ക് ഹക്ക് മഹർ നൽകുകയും പിന്നീട് അവൾ ഒരു വർഷം അത് തന്റെ പക്കൽ സൂക്ഷിക്കുകയും പിന്നീട് വേണമെങ്കിൽ ഭർത്താവിന് തിരിച്ചു നൽകാം. സ്വന്തം കൈകാര്യത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാപ്പാക്കി തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നൽകാവുന്നതാണ്. അതിർത്ത് മുസ്ലിം മൗഊദ് അത്തരത്തിലുള്ള ഹക്ക് മഹർ മാപ്പാക്കിയ ഒരു സംഭവം വിവരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സഹാബിയുടേതാണ്. ഹസ്രത്ത് ഹക്കീം ഫസലുദ്ദീൻ സാഹിബ് നമ്മുടെ ജമാഅത്തിൽ അസ്സാബിഖൂൻ അൽ അവ്വലൂനിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ദിവസം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മഹർ ശരീഅത്ത് കൽപ്പനയാണ്, നിർബന്ധമായും സ്ത്രീകൾക്ക് നൽകേണ്ടതാണ്. ഇത് കേട്ടപ്പോൾ ഹക്കീം സാഹിബ് പറഞ്ഞു, എന്റെ ഭാര്യമാർ എനിക്ക് മാപ്പാക്കി നൽകിയിരിക്കുന്നു. അസർ സാഹിബ് ചോദിച്ചു, താങ്കൾ അവരുടെ കൈകളിൽ നൽകിയാണോ മാപ്പാക്കിയത്? പറഞ്ഞു, അല്ല, ഹുസൂർ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ അവർ മാപ്പാക്കി നൽകുകയും ചെയ്തു. അസർ സാഹിബ് പറഞ്ഞു, ആദ്യം താങ്കൾ അവരുടെ മടിത്തട്ടിൽ ഇട്ടുകൊടുക്കുക, പിന്നീട് അത് മാപ്പാക്കി വാങ്ങുക. ഇതും താഴേക്കിടയിലുള്ള ഒരു സ്ഥാനമാണ്. യഥാർത്ഥ കാര്യം ഇതാണ്, സമ്പത്ത് ഏറ്റവും ചുരുങ്ങിയത് സ്ത്രീയുടെ പക്കൽ ഒരു വർഷം ഇരിക്കേണ്ടതാണ്. പിന്നീട് ഈ കാലത്തിന് ശേഷം അവർ മാപ്പാക്കി നൽകുന്നുവെങ്കിൽ ശരി. അങ്ങനെ രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. മഹർ 500 രൂപയായിരുന്നു. ഹക്കീം സാഹിബ് എവിടെ നിന്നോ കടം വാങ്ങി 500 രൂപ വെച്ച് അവർക്ക് നൽകി. പിന്നീട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങൾ നിങ്ങളുടെ മഹർ എനിക്ക് മാപ്പാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്കത് തിരിച്ചു നൽകിയാലും. ഇത് കേട്ട് അവർ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് അറിയാം താങ്കൾ ഇത് നൽകും എന്ന്, അതുകൊണ്ടാണ് മാപ്പാക്കി നൽകി എന്ന് പറഞ്ഞത്. ഇനി ഞങ്ങൾ അത് തിരിച്ചു നൽകുകയില്ല. ഇപ്പോൾ അത് ഞങ്ങളുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്നു. ഹക്കീം സാഹിബ് വന്ന് ഈ സംഭവം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കേൾപ്പിച്ചപ്പോൾ, ഞാൻ രൂപ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന ചിന്തയിൽ 1000 രൂപ കടം വാങ്ങി രണ്ട് ഭാര്യമാർക്കും മഹർ നൽകി. എന്നാൽ പണം വാങ്ങി അവർ മാപ്പ് നൽകുന്നതല്ല എന്ന് പറഞ്ഞു. ഹസ്രത്ത് സാഹിബ് ഇത് കേട്ട് വളരെയധികം ചിരിച്ചു. പറഞ്ഞു, ഇതാണ് ശരിയായ കാര്യം. ആദ്യം സ്ത്രീകൾക്ക് മഹർ നൽകുകയും കുറച്ചു കാലത്തിന് ശേഷം അഥവാ അവർ മാപ്പാക്കി നൽകുകയാണെങ്കിൽ നൽകട്ടെ, അല്ലാതെ നൽകാതെ മാപ്പാക്കുന്നത് സൗജന്യമായി മാപ്പാക്കുന്ന കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ തന്റെ ഔദാര്യം കാണിക്കലാണ്. സ്ത്രീകൾ വിചാരിക്കുന്നത് ഇയാൾ മഹർ നൽകിയിട്ടില്ല, നൽകുകയും ചെയ്യുകയില്ല, അതുകൊണ്ട് മാപ്പാക്കി നൽകാം. അതൊരു സൗജന്യമായ ഔദാര്യമാണ്. എന്നാൽ സ്ത്രീകൾക്ക് മഹർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ സന്തോഷപൂർവ്വം നൽകുകയാണെങ്കിൽ ശരി, അല്ല എങ്കിൽ അവരുടെ മഹർ 10 ലക്ഷം രൂപയാണെങ്കിലും അവൾക്കത് ലഭിച്ചില്ല എങ്കിൽ അവൾ അത് നൽകും. കാരണം അവൾക്കറിയാം, ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നൊന്നും എടുത്തു നൽകേണ്ടതില്ല, കേവലം ഒരു വാക്ക് ചിലവാക്കൽ മാത്രമാണ്, അതിൽ എന്ത് കുഴപ്പമാണുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് മാപ്പ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് മഹർ നൽകേണ്ടത് നിർബന്ധമാണ്. അഥവാ ഈ മഹർ അവർക്ക് അവരുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്ത സമയത്താണ് നൽകുന്നതെങ്കിൽ. ചിലപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ആവശ്യത്തെക്കുറിച്ച് ബോധം തന്നെ ഉണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിച്ചാൽ ഇതും അനുവദനീയമല്ല. അതായത് ഞാൻ ഉദാഹരണം നൽകിയതുപോലെ ചിലർ തങ്ങളുടെ പെൺമക്കളുടെ മഹർ സ്വയം വാങ്ങുന്നു. ഇതും നിഷിദ്ധമാണ്. ഇത് അവകാശമില്ലാത്ത ധനം ഭക്ഷിക്കലാണ്. ഇതൊരു വിധത്തിലും അനുവദനീയമല്ലാത്തതാണ്. മറ്റൊന്ന് സക്കാത്താണ്. സക്കാത്തും ഫർളുകളിൽ ഉൾപ്പെട്ടതാണ്. സക്കാത്തിന്റെ നിബന്ധനകൾ ബാധകമായിട്ടുള്ള ഓരോരുത്തർക്കും സക്കാത്ത് ബാധകമാണ്. എന്നാൽ അത്തരം മഹാത്മാക്കളുമുണ്ട്, അവർ എത്ര തന്നെ ധനം ഉണ്ടെങ്കിലും എത്ര തന്നെ വരുമാനം ഉണ്ടെങ്കിലും അതല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നു. അത്തരം ഒരു മഹാത്മാവിന്റെ കഥ ഹദ്രത്ത് മുസ്ലിം മൗദു വിവരിക്കുന്നു. ഇതിൽ യാതൊരു സംശയവുമില്ല. ലോകത്ത് ചിലർ ഉണ്ട്, അവരെ അല്ലാഹു ജനങ്ങൾക്ക് മാതൃക എന്ന നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദു പറയുന്നു, ഞാൻ സ്വയം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഏതോ ഒരാൾ ഒരു മഹാത്മാവിനോട് ചോദിച്ചു എത്ര തുകക്കാണ് സക്കാത്തുള്ളത്. അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മസ്അല ഇതാണ്, നിങ്ങൾ 40 രൂപക്ക് 1 രൂപ സക്കാത്തായി നൽകുക. അയാൾ പറഞ്ഞു, താങ്കൾ നിങ്ങൾക്ക് എന്ന വാക്ക് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സക്കാത്തിന്റെ മസ്അല ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, നിങ്ങളുടെ പക്കൽ 40 രൂപ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് 1 രൂപ സക്കാത്ത് നൽകേണ്ടത് നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാൽ എന്റെ പക്കൽ 40 രൂപയുണ്ട് എങ്കിൽ എനിക്ക് 41 രൂപ നൽകേണ്ടത് നിർബന്ധ കടമയാണ്. കാരണം നിങ്ങളുടെ സ്ഥാനം ഇതാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ സമ്പാദിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക. എന്നാൽ എനിക്ക് ഈ ഒരു സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നു. എന്റെ ചെലവുകൾക്ക് അവൻ സ്വയം കാര്യനിർവാഹകൻ ആണ്. അഥവാ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ 40 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ ഞാൻ ആ 40 രൂപയും നൽകും, 1 രൂപ പിഴയും നൽകും. ഇതാണ് മഹാത്മാക്കളുടെ അവസ്ഥ. ചില ആളുകളുടെ നിർബന്ധ കടമയാണ് അവർ ദീനിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അവരെ ഈ ജോലിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ, ലോകത്ത് ജീവിക്കുന്ന മറ്റുള്ളവർ, അവർ ഭൗതികത തീർച്ചയായും സമ്പാദിക്കുക, പിന്നീട് തങ്ങളുടെ സമ്പത്തിന്റെയും സമയത്തിന്റെയും ഒരു ഭാഗം ഇബാദത്തിന്റെയും ദീനിന്റെയും മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യുക, സമയം നൽകുകയും ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുകയും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നൽകിയിരിക്കുന്ന ബഹുമാനവും സമ്പത്തും പ്രസിദ്ധിയും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യമാണ്. ഈ ഔദാര്യത്തിനുള്ള നന്ദി ഈ വിധത്തിലാണ്, ഇതിൽ നിന്ന് മറ്റുള്ളവരുടെയും കാര്യം ഒപ്പം പരിഗണിക്കുക. ചിലയാളുകൾ അവരുടെ ചിന്ത കൂടുതൽ കച്ചവടാത്മകമായിരിക്കും, അല്ലെങ്കിൽ അനുകരണം എന്ന നിലയിൽ ജമാഅത്തി രീതികൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ല എങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളോട് യോജിക്കാത്തതായിരിക്കും. അത്തരം ആളുകൾ ഭാരവാഹികളിലും കാണപ്പെടുന്നു. ചില സമയത്ത് പ്രാദേശിക അഞ്ചുമനുകളും അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. കാദിയാനിൽ ഒരിക്കൽ പ്രാദേശിക അഞ്ചുമൻ ഒരു ഫോറം പ്രസിദ്ധീകരിച്ച് സഹോദരങ്ങൾക്ക് വിൽക്കാൻ തുടങ്ങി. ഒരണക്ക് 4 പൈസയാണ് ഒരണ. റിപ്പോർട്ട് ഫോറം പോലുള്ള എന്തോ ഒന്നായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നും ചിലർ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ രീതിയെ മറന്നുപോകുന്നു. ഏതായിരുന്നാലും അത് ഏതു വിധത്തിലാണ് ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചത്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത്, അത് ഞാൻ വിവരിക്കാം. അവിടുന്ന് പറഞ്ഞു, ഞാൻ ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിക്കുന്നു, അവർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശരീഅത്തിനെ പിൻപറ്റുക, ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പേപ്പർ കാണിച്ചു തന്നു. ഞാൻ ഇത്രമാത്രമാണ് കണ്ടത്. ആ പേപ്പറിൽ ഫോമുകളിലും മറ്റും ഉള്ളതുപോലുള്ള കോളങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞു തന്ന ആൾ പറഞ്ഞു തന്നു, ഇതൊരു അണക്കാണ് വിൽക്കപ്പെടുന്നത്, നമ്മുടെ ലോക്കൽ അഞ്ചുമനാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അവർ സർക്കാരിന്റെ സ്റ്റാമ്പ് കണ്ടപ്പോൾ ചിന്തിച്ചു, നമുക്കും ഒരു പേപ്പർ ഉണ്ടാക്കിയതിന് കുറച്ച് വില നിശ്ചയിക്കാം. ഒരു ചൊല്ലുണ്ട്, കാക്ക അരയന്നത്തിന്റെ രീതി അനുകരിച്ചു, അവസാനം തന്റെ സ്വന്തം രീതി മറന്നുപോയി. എനിക്കിതൊരിക്കലും പറയാൻ സാധ്യമല്ല, എന്നാൽ ഞാൻ ഇത് പറയും: അരയന്നം കാക്കയുടെ രീതി അവലംബിച്ചു, അവസാനം സ്വന്തം രീതി മറന്നുപോയി. നമുക്ക് ഭൗതിക ഗവൺമെന്റുകളുമായി എന്ത് ബന്ധമാണുള്ളത്? നാം അവരെ അനുകരിക്കാൻ. ഹദ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇത്തരത്തിലുള്ള ഫോമുകൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ എതിരാളികൾക്ക് അനാവശ്യമായ ആരോപണം ഉന്നയിക്കാൻ അവസരം നൽകുന്നത് എന്ത് ബുദ്ധിയാണ്? ഇത്തരം കാര്യങ്ങളുടെ ഫലമായാണ് എതിരാളികൾക്ക് ആക്ഷേപത്തിനുള്ള അവസരം കിട്ടുന്നത്. അവർ പറയുന്നു, ഇവർ എന്താണ് ഉണ്ടാക്കുന്നത് എന്നറിയില്ല. ചെയ്യുന്നവർ ആരെങ്കിലും ആയിരിക്കും, ദുഷ്പേര് ജമാഅത്തിനായിരിക്കും. ലോക്കൽ കമ്മിറ്റിക്കാരുടെ ഉദാഹരണം ഈ വിധത്തിലാണ്. അവിടുന്ന് ഉദാഹരണം നൽകുന്നു: ഗുരുദാസ്പൂരിൽ ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു. നീണ്ട രൂപമായിരുന്നു, വലിയ താടി ഉണ്ടായിരുന്നു. ഹർജി എഴുതുന്ന ആളോ പകർത്തി എഴുതുന്ന ആളോ ആയിരുന്നു അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു. ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ദൂരെ നിന്ന് കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയും. അടുത്തെത്തിയാൽ അവരുടെ ചൂണ്ടുവിരൽ പിടിച്ച് അള്ളാഹു അക്ബർ എന്ന് പറയാൻ തുടങ്ങും, കൂടെ തുള്ളുകയും ചെയ്യും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് എപ്പോഴും കാണാനായി വരുമായിരുന്നു. അദ്ദേഹത്തിനും നമ്മുടെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പോലെ അനുകരണത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അനുകരണത്തിനുള്ള ഉദാഹരണം നൽകുകയാണ്, ആളുകളെ അനുകരിച്ചുകൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ തെറ്റായ പ്രവൃത്തി ചെയ്യുന്നു. അദ്ദേഹത്തിന് അനുകരണത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നു. ആ പാവം ദിവസവും ഫയലുകളുടെ പേര് കേൾക്കുമായിരുന്നു. കോടതിയിൽ ഹർജി എഴുതുന്ന ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു താൻ മജിസ്ട്രേറ്റ് ആകണമെന്ന്. അങ്ങനെ ഫയലുകൾ കൊണ്ടുവരാൻ കൽപ്പനകൾ നൽകണം. എന്നാൽ ഈ ദുരാഗ്രഹം പൂർത്തിയാകുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ ഒരു രീതി കണ്ടുപിടിച്ചു. ഉപ്പിന്റെ ഒരു ഫയൽ ഉണ്ടാക്കി, നെയ്യിന്റെ ഒരു ഫയൽ ഉണ്ടാക്കി, മുളകിന്റെ ഒരു ഫയൽ ഉണ്ടാക്കി, ഇന്ധനത്തിന്റെ ഒരു ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഒരു കുടം മറിച്ചിട്ട് അതിനു മുകളിൽ ഇരിക്കും. ഭാര്യ ഉപ്പ് വേണം എന്ന് പറയുമ്പോൾ ഭാര്യയെ നോക്കി പറയും. റീഡർ ഇന്ന ഫയൽ കൊണ്ടുവന്നാലും ഭാര്യ ഫയൽ കൊണ്ടുവരും, അത് വായിച്ച് അല്പം ചിന്തിക്കും, എന്നിട്ട് പറയും: ശരി, ഇതിൽ നമ്മുടെ കൽപ്പന പ്രകാരം ഇത്ര ഉപ്പ് നൽകപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയാലും. ഒരു ദിവസം ഈ പാപത്തിന്റെ നിർഭാഗ്യം എന്ന് പറയാം, കോടതിയിൽ നിന്ന് ഏതാനും ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടു. അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ അയാളുടെ ഒരയൽവാസി പറഞ്ഞു: സർക്കാർ എനിക്ക് സമ്മാനം നൽകിയാൽ ഞാൻ ഫയലുകൾ എവിടെയാണ് എന്ന് പറയാം. അയാളോട് പറഞ്ഞു: ശരി, പറഞ്ഞു തന്നാലും. അയാൾക്ക് ദിവസവും അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഫയലുകളെ കുറിച്ച് കേൾക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ആൾ ഉടനെ ആ വൃദ്ധന്റെ പേര് പറഞ്ഞു. അങ്ങനെ പോലീസ് മുഴുവൻ സാധന സാമഗ്രികളുമായി അയാളുടെ വീടിന് ചുറ്റും അണിനിരന്നു, റെയ്ഡ് നടത്തി. എന്നാൽ ഫയലുകൾ ലഭിച്ചപ്പോൾ ചിലത് ഉപ്പിന്റെ ഫയലായിരുന്നു, ചിലത് മുളകിന്റെ ഫയലായിരുന്നു, ചിലത് നെയ്യിന്റെ ഫയലായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്: ഇതേ ദൃശ്യമാണ് ഞാൻ ഇവിടെയും കാണുന്നത്. നമ്മുടെ സഹോദരങ്ങൾ പാശ്ചാത്യ കാര്യങ്ങൾ വളരെ നല്ലതാണ് എന്ന് കരുതി അതിനെ അനുകരിക്കാൻ തുടങ്ങുന്നു. അതിന്റെ ആവശ്യം എന്താണ് എന്ന് നോക്കുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഫോമോ അതിന്റെ വിലയുടെയോ പ്രശ്നമല്ല, ഒരടിസ്ഥാന കാര്യമാണ്. നമ്മുടെ അധ്യാപനങ്ങൾക്കും രീതികൾക്കും എതിരായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ അതിൽ നിന്ന് നാം രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ഭൗതികതയെ അഥവാ നാം അനുകരിക്കണമെന്നുണ്ട് എങ്കിൽ, ഒന്നാമതായി ഭൗതികതയുടെ അനുകരണം പാടില്ല. ഇനി ഏതെങ്കിലും കാര്യത്തിൽ അനുകരണം നടത്തണം എങ്കിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കായി ഉത്തമ മാതൃകയാണ്, അങ്ങേയാണ് അനുകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയ മാതൃക ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തന്റെ യജമാനിൽ നിന്ന് പഠിക്കുകയും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. അതനുസരിച്ച് നാം നടക്കേണ്ടതാണ്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ അവസാനത്തെ വർഷമായിരുന്നു. അതോ അങ്ങേക്ക് ശേഷം ഒന്നാം ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ ആരംഭമോ ആയിരുന്നു. ഏതായിരുന്നാലും കാലാവസ്ഥയിലുള്ള ചൂട് കാരണം അല്ലെങ്കിൽ എനിക്ക് അത്താഴത്തിന്റെ നേരത്ത് വെള്ളം കുടിക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്കൊരു നോമ്പിൽ കഠിനമായ ദാഹം അനുഭവപ്പെട്ടു. ഞാൻ ബോധരഹിതനായിത്തീരും എന്ന് ഞാൻ ഭയപ്പെട്ടു. സൂര്യൻ അസ്തമിക്കാൻ ഒരു മണിക്കൂർ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അവശനായ ഒരു കട്ടിലിൽ വീണു. ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, ആരോ എന്റെ വായിൽ വെറ്റില വെച്ച് തന്നിരിക്കുന്നു. ഞാൻ അത് നുണഞ്ഞപ്പോൾ എന്റെ മുഴുവൻ ദാഹവും ഇല്ലാതായി. അങ്ങനെ ആ അവസ്ഥ ഇല്ലാതായപ്പോൾ എനിക്കറിയാൻ സാധിച്ചു, ദാഹത്തിന്റെ അടയാളം പോലും അവശേഷിച്ചിരുന്നില്ല. അള്ളാഹു ഈ വിധത്തിൽ എന്റെ ദാഹം ക്ഷമിപ്പിച്ചു. ദാഹം ക്ഷമിച്ചപ്പോൾ വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ആവശ്യം ദാഹം ഉള്ളപ്പോഴാണല്ലോ ഉണ്ടായിരുന്നത്. ഉദ്ദേശം ഇത്രമാത്രമാണ്, ആവശ്യം പൂർത്തിയാകണം. ആവശ്യമായ വസ്തു നൽകിക്കൊണ്ടാണെങ്കിലും അതിന്റെ ആഗ്രഹം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണെങ്കിലും, ഒന്നുകിൽ ആ സാധനം നൽകുക അതല്ലെങ്കിൽ അതിന്റെ ആഗ്രഹം തന്നെ ഇല്ലാതാവുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരാൾ എഴുതി, ഇന്ന സ്ത്രീയുമായി എന്റെ നിക്കാഹ് നടക്കാനായി ദുആ ചെയ്താലും അവിടുന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, എന്നാൽ നിക്കാഹിന്റെ ഒരു നിബന്ധനയും ഇല്ല. നിക്കാഹ് നടക്കുകയോ അവരോട് വെറുപ്പുണ്ടാവുകയോ ചെയ്യാം. അവിടുന്ന് ദുആ ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ എഴുതി, എന്റെ ഹൃദയത്തിൽ അവരോട് വെറുപ്പുണ്ടായിരിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇതുപോലെ എനിക്കും ഒരാൾ ഇപ്രകാരം എഴുതുകയുണ്ടായി. ഞാനും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്ത് അനുസരിച്ച് അയാൾക്ക് ഇതേ മറുപടി നൽകി. അയാൾ പിന്നീട് എന്നെ അറിയിച്ചു, അയാളുടെ ഹൃദയത്തിൽ നിന്ന് അവരെക്കുറിച്ചുള്ള ചിന്ത പോയിക്കൊണ്ടിരുന്നു. അള്ളാഹു രണ്ടു രൂപത്തിലും സഹായിക്കുന്നു. യഥാർത്ഥ കാര്യം ഇതാണ്, ഒന്നുകിൽ ഏതു കാര്യത്തെയാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പൂർത്തിയാവുക, അല്ലെങ്കിൽ ആ ആഗ്രഹം തന്നെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതാവുക. ഈ കാര്യം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ വിധത്തിൽ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. യഥാർത്ഥ കാര്യം അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ തീരുമാനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ദുആ ചെയ്യുക. ഇപ്പോഴും ചിലർ കത്തുകൾ എഴുതുന്നു, എന്റെ അടുത്തും കത്തുകൾ വരുന്നു, ഇന്ന സ്ഥലത്ത് വിവാഹം ചെയ്യണം, ഇന്ന ആളുമായിട്ട് നടക്കണം. ദുആ ചെയ്താലും കൂടെ ശ്രമിക്കുകയും ചെയ്താലും അവരുടെ മാതാപിതാക്കളോടും പറഞ്ഞാലും നിസാമിനോടും പറഞ്ഞാലും, അല്ല എങ്കിൽ അവസാനിക്കും എല്ലാം, ഞാനും മരിക്കും, രണ്ടാമത്തെ കക്ഷിയും മരിച്ചുപോകും. ഇതെല്ലാം അനാവശ്യവും നിരർത്ഥകവുമായിട്ടുള്ള കാര്യങ്ങളാണ്. വിവാഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഹൃദയത്തിന്റെ സമാധാനവും തലമുറകളുടെ നിലനിൽപ്പും ആണ്. അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹം തേടേണ്ടതാണ്. അഥവാ അള്ളാഹുവിന്റെ പക്കൽ നല്ലതാണ് എങ്കിൽ നടക്കട്ടെ, അല്ല എങ്കിൽ ഹൃദയത്തിൽ നിന്നില്ലാതായി തീരട്ടെ, അവസാനിച്ചു പോകട്ടെ. ഈ ഭൗതിക സ്നേഹം ഇത് താൽക്കാലിക സ്നേഹമാണ്. ഭൗതിക സ്നേഹവും അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. പിന്നീട് ഇങ്ങനെയാണ് എങ്കിൽ ഭൗതിക സ്നേഹവും നന്മയായി തീരും, എല്ലായ്പ്പോഴും ഹൃദയത്തിൽ ശാന്തിക്കും സമാധാനത്തിനും കാരണമായി തീരും. ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട്, അതായത് ലോകത്തിലെ ഒരു വസ്തുവും അതിന്റെ അസ്തിത്വത്തിൽ നഷ്ടമുണ്ടാക്കുന്നതല്ല എന്നതിനെ കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, കുച്ല എന്നൊരു വസ്തുവുണ്ട്, അതും ഒരു വിഷമാണ്, അത് കഴിക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾ മരിക്കുന്നു, എന്നാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇത് മുഖേന രക്ഷപ്പെടുകയും ചെയ്യുന്നു. കാരണം ഇത് ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അതുപോലെ വളരെ നാശകാരിയായ വസ്തു അഫീം ആണ്, എന്നാൽ അതിന്റെ നാശത്തെക്കാൾ കൂടുതൽ അതിന്റെ പ്രയോജനം വളരെ അധികമാണ്. ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുമായിരുന്നു, വൈദ്യന്മാരുടെ വാക്കുകളാണ്, വൈദ്യത്തിന്റെ പകുതി മരുന്നുകളിൽ അതിൽ അഫവും ഉപയോഗിക്കപ്പെടുന്നു. ഇതിന് എത്രമാത്രം പ്രയോജനം ഉണ്ട് അനുമാനിക്കാൻ പ്രയാസമാണ്. മനുഷ്യൻ അസ്വസ്ഥതയും പ്രയാസവും ഉണ്ടാകുമ്പോൾ, മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, മനുഷ്യൻ വേദന കൊണ്ട് അവസനായി ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അയാൾക്ക് മോർഫിയയുടെ ഇഞ്ചക്ഷൻ നൽകുന്നു. ഇത് മുഖേന അയാൾക്ക് പെട്ടെന്ന് ശമനം ലഭിക്കുന്നു. ലോകത്തൊരു വസ്തുവും അതിന്റെ അസ്തിത്വത്തിന് നഷ്ടം വരുത്തുന്നതായില്ല. നഷ്ടം വരുത്തുന്ന കാര്യം കേവലം അതിന്റെ തെറ്റായ ഉപയോഗം മാത്രമാണ്. അത് മനുഷ്യന്റെ സ്വന്തം അലസതയുടെയും വീഴ്ചയുടെയും ഫലമായിരിക്കും. അതുകൊണ്ടാണ് ഹസ്രത്ത് ഇബ്രാഹിം അലഹി ഇസ്ലാം രോഗത്തെ തന്നിലേക്കും ഷിഫായെ അള്ളാഹുവിലേക്കും കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലിയിൽ പരാജിതനായാൽ അയാൾ പറയും, ഞാൻ മുഴുവൻ ശക്തിയും ചെലുത്തിയിരുന്നു, എന്നാൽ അള്ളാഹു എന്നെ പരാജയപ്പെടുത്തി. അഥവാ അയാൾ നല്ലതിനെ തന്നിലേക്കും ചീത്തയെ അള്ളാഹുവിലേക്കും കൂട്ടിച്ചേർത്ത് പറയുന്നു. എപ്പോഴും ഓർക്കേണ്ടതാണ്, യഥാർത്ഥ വിശ്വാസിയുടെ പ്രവൃത്തി ഏതെങ്കിലും ഒരു ജോലിയുടെ നല്ല ഫലം ഉണ്ടായാൽ അൽഹംദുലില്ല എന്ന് പറയുകയും അള്ളാഹു എന്നെ വിജയിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുക എന്നതാണ്. മോശമായ ഫലം ഉണ്ടായാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുക. എന്നിട്ട് ഞാൻ എന്റെ അലസത കാരണം പരാജയപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുക. അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം അവർക്കായിരിക്കും ലഭിക്കുക ആരാണോ വീഴ്ചകളെ തന്നിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുകയും വിജയത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ പറയുന്നവരിൽ അള്ളാഹു കാരുണ്യം ചൊരിയുന്നു. കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, എന്റെ ദാസൻ വിജയം എന്നിലേക്ക് ചേർത്ത് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവന് കൂടുതൽ വിജയങ്ങൾ നൽകുന്നതായിരിക്കും. ചില സാധാരണ കാര്യങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗഊദ് തന്റെ ഒരു ഖുതുബയിൽ പറഞ്ഞു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടുന്ന് ഏതോ ഒരു സ്ത്രീയുടെ കഥ വിവരിക്കുമായിരുന്നു. ആ സ്ത്രീക്ക് ഒരേ ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവൻ തന്റെ മാതാവിനോട് ചോദിച്ചു, താങ്കൾ എനിക്ക് അഥവാ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ താങ്കൾക്ക് സമ്മാനമായി കൊണ്ടുവരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞു തന്നാലും താങ്കൾ അത് കണ്ടു സന്തോഷിക്കണം. മാതാവ് പറഞ്ഞു, അഥവാ നീ സുരക്ഷിതനായി തിരിച്ചു വരികയാണെങ്കിൽ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് കാരണമാണ്. മകൻ ശാഠ്യം പിടിച്ചു, താങ്കൾ എന്തെങ്കിലും ഒരു സാധനം പറയണം എന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞു, ശരി, നീ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ റൊട്ടിയുടെ കരിഞ്ഞ കഷ്ണം എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുമോ കൊണ്ടുവരിക, അതായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുക. അവൻ അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു, മറ്റെന്തെങ്കിലും പറഞ്ഞാലും. എന്നാൽ മാതാവ് പറഞ്ഞു, ഇതായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക. അങ്ങനെ അവൻ പോയി. അവൻ എവിടെയാണെങ്കിലും റൊട്ടി പാകം ചെയ്യുമ്പോൾ അതിനെ അറിഞ്ഞുകൊണ്ട് കരിച്ചു കളയുകയും കരിഞ്ഞ കഷ്ണങ്ങൾ കൂടുതൽ സംഭരിക്കുന്നതിന് വേണ്ടി റൊട്ടിയുടെ ഒരു ഭാഗം സ്വയം ഭക്ഷിക്കുകയും കരിഞ്ഞ ഭാഗം ഒരു സഞ്ചിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. കുറച്ചു കാലത്തിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ അവൻ കരിഞ്ഞ റൊട്ടികളുടെ ഒരുപാട് സഞ്ചികൾ തന്റെ മാതാവിന്റെ മുന്നിൽ വെച്ചു. അവർ അത് കണ്ട് വളരെയധികം സന്തോഷിച്ചു. അവൻ പറഞ്ഞു, അമ്മ, ഞാൻ താങ്കൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു, എന്നാൽ എനിക്കൊരു കാര്യം എന്താണ് എന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മാതാവ് പറഞ്ഞു, നീ പോയപ്പോൾ അത് പറഞ്ഞു തരുന്നത് ശരിയായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ പറഞ്ഞു തരാം. അതിതാണ്, മനുഷ്യന് ഒരുപാട് രോഗങ്ങൾ പകുതി വേവായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഞാൻ കരിഞ്ഞ കഷ്ണങ്ങൾ കൊണ്ടുവരാൻ നിന്നോട് പറഞ്ഞത് നീ ഈ കഷ്ണങ്ങൾക്ക് വേണ്ടി അത്തരം റൊട്ടി പാകം ചെയ്യും, അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ നീ കരിഞ്ഞ റൊട്ടി മാറ്റിവെക്കുകയും ബാക്കിയുള്ളവ കഴിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ആരോഗ്യം നല്ല നിലയിൽ നിലനിൽക്കും. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ ഒരു ചെറിയ കാര്യമാണ്. അഥവാ മാതാവ് നേരിട്ട് കുട്ടിയോട് പറയുകയാണെങ്കിൽ റൊട്ടി നല്ലവണ്ണം പാകം ചെയ്ത് കഴിക്കണം, അപ്പോൾ കുട്ടിക്ക് പറയാൻ സാധിക്കുമായിരുന്നു, ഞാനൊരു വിഡ്ഢിയല്ല, ഞാനൊരു യുവാവാണ്, ഞാൻ എങ്ങനെയാണ് വേവിക്കാത്ത റൊട്ടി കഴിക്കുക. എന്നാൽ ഞാൻ ഈ കാലഘട്ടത്തിലും കണ്ടിട്ടുണ്ട് അധികം ആളുകളും ഈ വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പച്ചറൊട്ടി വളരെ താല്പര്യത്തോടുകൂടി കഴിക്കുന്നു. ഏതായാലും മാതാവിന്റെ ഈ കാര്യം ആ കുട്ടിയെ ആരോഗ്യത്തോടെ വെക്കുന്നതിന് കാരണമായി തീർന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഈ ഒരാമുഖം ഞാൻ വിവരിക്കാനുള്ള കാരണം തന്റെ ഒരു ഖുത്ബയിൽ ഒരു പ്രശ്നം വിവരിക്കുകയായിരുന്നു. ദുആ സ്വീകരിക്കുന്ന കാര്യത്തിലും ചിലർ വിചാരിക്കുന്നു ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്നതാണ്, എന്നാൽ അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാറില്ല. അള്ളാഹു പറയുന്നു, ദുആ സ്വീകരിക്കപ്പെടുന്നതിനായി അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളുണ്ട്, അതോർത്തിരിക്കേണ്ടതാണ്. ഫല്യസ്തജീബൂലി വൽയുമിനു ബി, എന്റെ വാക്കുകൾ കേൾക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുക. ഇതുകൂടാതെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഏതായിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ആളുകൾ പറയുന്നു, ഞങ്ങൾക്കറിയാം, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാറില്ല. ഒരുപാട് ആളുകൾ എഴുതുകയും ചെയ്യുന്നു, ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, എന്നാൽ അല്ലാഹു ദുആ ഒന്നും സ്വീകരിച്ചില്ല. ഇത് അല്ലാഹുവിന്റെ പേരിലുള്ള ഒരു ആരോപണമാണ്. യഥാർത്ഥത്തിൽ ഇത് വിശ്വാസത്തിലുള്ള ബലഹീനതയുമാണ്. കുറച്ചു കാലമായി ഒരാൾ എന്റെ അടുത്ത് വന്നു, പറഞ്ഞു, ഞാൻ ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ എന്റെ ദുആ സ്വീകരിക്കപ്പെട്ടില്ല. എന്താണ് കാരണം? ഞാൻ അദ്ദേഹത്തോട് ഇതാണ് പറഞ്ഞത്. അല്ലാഹു പറയുന്നു, ഫല്യസ്തജീബുലി, എന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. താങ്കൾ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് നടക്കുന്നുണ്ടോ? പറഞ്ഞു, ഇല്ല. അപ്പോൾ ആദ്യം നാം നമ്മുടെ അവസ്ഥകൾ നോക്കേണ്ടതാണ്. നാം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ യുഅ്മിനുബി എന്നതനുസരിച്ചും പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ചിന്ത ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന നിലയിലാകുന്നു. കാരണം പ്രത്യക്ഷമായ നിലയിൽ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഈമാൻ എന്നത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പോലുള്ളതാണ് വേണ്ടത്. അതിനെക്കുറിച്ച് മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. തങ്ങളുടെ ബലഹീനത തങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുക, വിജയം അള്ളാഹുവിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുക. പിന്നീട് അള്ളാഹു പറയുന്നു, ഇതാണ് അവസ്ഥയെങ്കിൽ എന്റെ ദാസൻ എന്നിൽ നിന്ന് ഈ പ്രതീക്ഷ വെക്കുന്നു, ഞാൻ അവന്റെ ദുആ സ്വീകരിക്കുകയും അങ്ങനെയെങ്കിൽ അള്ളാഹു ദുആ സ്വീകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈമാനും ദൃഢമാക്കി തീർക്കട്ടെ. നമ്മുടെ ദുആകൾക്കും സ്വീകാര്യതയുടെ സ്ഥാനം നൽകുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് സയ്യദ് അസദുൽ ഇസ്ലാം ഷാ സാഹിബ് ഗ്ലാസ്ഗോയുടേതാണ്. ഇദ്ദേഹം സയ്യദ് നെയ്യിം ഷാ സാഹിബിന്റെ മകനാണ്. ഈ ആൺകുട്ടിയുടെ പിതാവും പിതാമഹനും പഴയ കുടുംബക്കാരാണ്, സേവനം ചെയ്യുന്നവരാണ്. 24 മാർച്ച് 2016 40 വയസ്സിൽ ഒരു പ്രശ്നക്കാരന്റെ ആക്രമണത്തിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റജൂൻ. മാർച്ച് 24 ഗ്ലാസ്ഗോയിൽ തന്റെ കടക്ക് മുന്നിൽ ഗുരുതരമായ പരിക്കിന്റെ അവസ്ഥയിൽ കാണപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. അഹമ്മദിയായത് കാരണം ഇദ്ദേഹത്തെ ഷഹീദാക്കുകയുണ്ടായി. ഇദ്ദേഹം ജീവൻ ത്യാഗം ചെയ്യുകയുണ്ടായി. ഏതായാലും ഷഹാദത്തിന്റെ സ്ഥാനം കൈവരിച്ചു. പ്രസ്സും ഭരണകൂടത്തിന്റെ ഓഫീസുകളും വളരെയധികം ഖേദം പ്രകടിപ്പിച്ചു. ഈ തീവ്രവാദികളെ തടയുക എന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും ജോലിയാണ്. അല്ലായെങ്കിൽ മൗലൈമാർക്ക് ഇവിടെയും തുറന്ന അവധി നൽകിയാൽ ഈ രാജ്യത്തും അതേ കുഴപ്പവും പ്രശ്നവും അവർ ഉണ്ടാക്കും ഏതൊന്നാണോ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. 1974 ഫെബ്രുവരിയിൽ റബോയിലാണ് ജനിച്ചത്. FSC വിദ്യാഭ്യാസം നുസ്രത് ജഹാം അക്കാഡമിയിൽ നിന്ന് അദ്ദേഹം നേടി. 1998 ഇദ്ദേഹം ഗ്ലാസ്ഗോയിൽ വന്നു. തന്റെ പിതാവിനോടൊപ്പം കച്ചവടത്തിൽ പങ്കാളിയായി വസിയത്ത് ചെയ്തിരുന്നു. സ്ഥിരമായി ചന്തയിൽ നൽകുമായിരുന്നു. ഖുദാമുൽ അഹമ്മദിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹം ഖുദാമുൽ അഹമ്മദിയായാലും അംഗമായിരുന്നു. നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചന്ത നൽകുകയും ചെയ്യുമായിരുന്നു. ജുമാ നമസ്കാരത്തിന് വേണ്ടിയും സ്ഥിരമായി വരുമായിരുന്നു. അദ്ദേഹം അധികം വിജയിക്കും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അസദ് ഷാ സാഹിബ് മർഹൂം ഡോക്ടർ നസീറുദ്ദീൻ സാഹിബ് കമർ പെൻഷനർ സദർ അഞ്ജുമൻ അഹമ്മദിയ ഖാദിയാന്റെ മരുമകനായിരുന്നു. കുറച്ചു കാലമായി ഇദ്ദേഹത്തിന് ചില മാനസിക രോഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ റീജിയൻ അമീർ സാഹിബ് പറയുന്നു, ഞാൻ അവസാനമായി ഇദ്ദേഹവുമായി മുലാഖാത്ത് ചെയ്തപ്പോൾ ഇദ്ദേഹം എല്ലായ്പ്പോഴും ഖിലാഫത്തുമായുള്ള ബന്ധം പ്രഖ്യാപിക്കുകയുണ്ടായി. ചില ആളുകൾക്ക് ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇദ്ദേഹം ഒരു പക്ഷേ ജമാഅത്ത് ഉപേക്ഷിച്ചു പോയിരുന്നു. അങ്ങനെയല്ല, അദ്ദേഹം അഹമ്മദിയായിരുന്നു. അഹമ്മദിയായത് കാരണമാണ് ഷഹീദാക്കപ്പെട്ടത്. അവസാനം വരെ സ്ഥിരമായി ഖുദാമുൽ അഹമ്മദിയായുടെയും ജമാഅത്തിന്റെയും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമായിരുന്നു. ഷംസുദ്ദീൻ സാഹിബ് കബാബീറിലെ മുബല്ലിഗാണ് എഴുതുന്നു, അസദ് സാഹിബിന്റെ ഭാര്യ തയ്യബ സാഹിബ കാദിയാൻകാരിയാണ്. ഷംസുദ്ദീൻ സാഹിബിന്റെ ഭാര്യ ഇവരുടെ പിതൃ സഹോദരപുത്രിയാണ്. പറയുന്നു, ഏതാനും വർഷം മുമ്പ് രണ്ടു പ്രാവശ്യം വിനീതനെ അവരുടെ വീട്ടിൽ പോകുവാനുള്ള സന്ദർഭം ഉണ്ടായി. ഒരു ദിവസം താമസിക്കാനുള്ള അവസരം ലഭിച്ചു. രണ്ടു പ്രാവശ്യവും അദ്ദേഹം ഈ വിനീതനോട് ജമാഅത്തിന്റെയും തബ്ലീഗിന്റെയും കാര്യങ്ങൾ ചോദിച്ചു. ഇതുകൂടാതെ മറ്റു വിധത്തിലുള്ള ഒരു ഭൗതിക കാര്യത്തെക്കുറിച്ചും ചോദിച്ചിരുന്നില്ല. രണ്ടു രാത്രിയും ഞാൻ അദ്ദേഹത്തെ തഹജ്ജുദിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടു. അള്ളാഹു ഇദ്ദേഹത്തോടും മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യക്കും സഹനവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ